വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ 15 അധ്യായം. ജീവിതം ഒരു രാസ യാഥാർത്ഥ്യം. ചോദ്യം 78. ശിഷ്യൻ: യുക്തിവിചാരം, ജപങ്ങൾ, മന്ത്രങ്ങൾ, സാധനകൾ, ധ്യാനം, നിഷ്കാമ കർമ്മങ്ങൾ ഇവ കൊണ്ട് പരബ്രഹ്മത്തിൽ ലയിക്കാമെന്ന് വേദാന്തങ്ങളും, സ്നേഹം, സേവനം, നന്മ, പുണ്യം ഇവ കൊണ്ട് മോക്ഷം പ്രാപിക്കാമെന്ന് സെമിറ്റിക് മതങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അത് സാധ്യമാണോ? മാസ്റ്റർ: യുക്തിവിചാരം കൊണ്ട് എല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ആ നശ്വരതയെ നശ്വരതയെന്ന് അനുഭവിക്കാൻ യുക്തി കൊണ്ട് സാധ്യമല്ല. പരബ്രഹ്മത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന അറിവുള്ളത് കൊണ്ടാണ് പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നത് മോക്ഷമാണെന്ന് മനസ്സിലാക്കുന്നത്. പരബ്രഹ്മത്തിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് പ്രപഞ്ചവും ജീവനും നിലനിൽക്കുന്നു എന്ന അനുഭവം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയാലേ തിരിച്ചു ലയിക്കുവാനുള്ള മാർഗം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ജപങ്ങളും മന്ത്രങ്ങളും വെറും ശബ്ദങ്ങളുടെ അഭ്യാസവും സാധനകൾ ഭൗതിക അഭ്യാസങ്ങളുമാണ്. ധ്യാനം ശ്രദ്ധയെ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കലാണ്. എന്തെങ്കിലും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അപ്പോൾ നിഷ്കാമകർമ്മം എന്നതും വികാരങ്ങളുടെ അഭ്യാസമാണ്. മേൽപ്പറഞ്ഞവയെല്ലാം വെറും ബ്രഹ്മാനുഭവങ്ങൾ നൽകുന്നവയാണ്. ഇത്തരം അനുഭവങ്ങളെല്ലാം ഇല്ലാത്തവയെന്ന അനുഭവമാണ് മോക്ഷം അഥവാ ജാഗ്രതയിൽ നിന്നുള്ള ഉണർവ്. ഒരു സംഭവമോ അനുഭവമോ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നറിഞ്ഞാലേ ആ കാരണത്തെ നീക്കം ചെയ്ത് അത് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ദഹനക്കേടിന് പനിയുടെ മരുന്ന് കഴിച്ചതുകൊണ്ട് കാര്യമില്ല. അതുപോലെ പല വേദാന്ത കൃതികളിലും പറയുന്ന ഈ മാർഗങ്ങളൊന്നും മോക്ഷമാർഗമല്ല എന്ന് വ്യക്തമാണ്. അഷ്ടാവക്രഗീത എന്ന വേദാന്ത കൃതിയിൽ ഈ മാർഗമൊന്നും പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ബുദ്ധിയിലും സമ്പന്നതയിലും ഉച്ചനീചത്വങ്ങൾ ഉണ്ടാകുകയും ജനപ്പെരുപ്പം കൊണ്ട് സ്വാർത്ഥത കൊണ്ടും നിലനിൽപ്പിന്റെ ആവശ്യ സാധനങ്ങൾ പരിതാപകരമാം വണ്ണം ഒരു കൂട്ടം ജനങ്ങൾക്ക് നിഷേധിച്ചത് കൊണ്ടുമാണ് സ്നേഹം, നന്മ, നീതി, സേവനം, പുണ്യം ഇവയെല്ലാം ദൈവികമായ വികാരങ്ങളാണെന്ന് തോന്നിപ്പിച്ചത്. ജനസംഖ്യയും കുടുംബ സംവിധാനത്തിന്റെ സ്വാർത്ഥതയും കുറഞ്ഞാൽ എല്ലാവർക്കും സുഖമായി നിലനിൽക്കാൻ കഴിയും. അതിനുള്ള വസ്തുവകകൾ ഭൂമിക്ക് നിരൂപാധികം നൽകാനും കഴിയും. അതിനാൽ ഇത്തരം വികാരങ്ങളുടെ ആവശ്യം ഇല്ലാതാകും. ഇല്ലാത്ത വികാരങ്ങൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഉള്ള മോക്ഷം എങ്ങനെ നേടാൻ കഴിയും? മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏതോ ഒരു ഭാഗം ബോധവുമായി ലിങ്ക് ചെയ്ത് ബോധത്തിന്റെ നിസ്സംഗതയെ വിഭജിച്ച് വികാരങ്ങളും അനുഭവങ്ങളും സൃഷ്ടിച്ച് നിലനിൽപ്പ് യാഥാർത്ഥ്യമാണ് എന്ന അനുഭവം ഉണ്ടാക്കുന്നു. ഈ അനുഭവത്തിൽ വേദനയും ദുഃഖവും വന്നതുകൊണ്ടാണ് എല്ലാവരും അതിന് ഭൗതിക ആത്മീയ പരിഹാരങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. മെഡിക്കൽ സയൻസ് ഭൗതിക പരിഹാരങ്ങളും മതങ്ങൾ ആത്മീയ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നു. എന്നാൽ ഈ പരിഹാരങ്ങൾക്ക് ദുഃഖത്തെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാലും വേദനയെ ഇല്ലാതാക്കാൻ കഴിയില്ല. ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നുമല്ല ഉന്മാനുഭവം അഥവാ ഞാൻ നിലനിൽക്കുന്നു എന്ന അനുഭവം ഉണ്ടായത്. മറിച്ച് ഞാൻ ദേഹത്തിൽ ഉന്മയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവയെല്ലാം ഉണ്ടായത്. ബോധം അവബോധമായി താഴ്ന്ന് വ്യക്തിബോധമായപ്പോൾ ഉണ്ടായ ഭ്രമമാണ് വേദനയും ദുഃഖവും സുഖവും സന്തോഷവും. തുരിയാവസ്ഥയിലുള്ള ബോധം ഭ്രമിച്ച് ജാഗ്രതയിലേക്ക് ഉണർന്നപ്പോഴാണ് ഈ അനുഭവങ്ങൾ ഉണ്ടായത്. ഈ അനുഭവത്തിന്റെ സ്വാഭാവികതയാണ് സ്വാർത്ഥതയും അതുമൂലമുള്ള വേദനയും ദുഃഖവും. അതിനാൽ മേൽ പറഞ്ഞവയൊന്നും യഥാർത്ഥ മോക്ഷമാർഗങ്ങൾ അല്ല. ചോദ്യം 79. ശിഷ്യൻ: ജീവനിൽ നിന്നുള്ള മോചനമാണ് അഥവാ മസ്തിഷ്കവുമായുള്ള ബോധത്തിന്റെ ലിങ്ക് എന്ന നീക്കുമായി ഇല്ലാതാകുന്നതിനെയാണ് ബോധശാസ്ത്രം മോക്ഷം, നിർവാണ, ജീവൻ മുക്തി, നിത്യജീവൻ എന്നെല്ലാം നിർവചിച്ചിരിക്കുന്നത്. മനുഷ്യദേഹം ഇല്ലാതായാൽ മാത്രമേ അത് പൂർണമാകുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യകുലം അന്യം നിന്ന് പോകുകയില്ലേ? മാസ്റ്റർ: നശിക്കുന്ന ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് നശിക്കാത്ത എന്തോ ഒന്ന് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടല്ലേ നശിച്ചു പോവുകയില്ലേ അഥവാ അന്യം നിന്ന് പോവുകയില്ലേ എന്ന് ചോദിക്കുന്നത്? സ്വന്തം ദേഹം പോലും നശിച്ചു പോകുമെന്ന് അറിയുന്ന നിരീക്ഷകൻ ഒരിക്കലും ദേഹമായിരിക്കുകയില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ നശിക്കാത്തത് എന്തോ മനുഷ്യബുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് സംശയാതീതമായി തെളിയുന്നു. തങ്ങൾ അന്യം നിന്ന് പോകുമോ എന്ന് നിരീക്ഷിക്കാൻ കഴിയാത്ത എത്രയോ ജീവജാലങ്ങളെ മനുഷ്യർ പൂർണമായി ഇല്ലാതാക്കിക്കളഞ്ഞു. എന്നിട്ടും ആ ജീവജാലങ്ങളൊന്നും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായ മനുഷ്യർക്കെതിരെ യുദ്ധം ചെയ്തില്ല. കാരണം അവരുടെ ബുദ്ധിയോട് എന്നെന്നും നിലനിൽക്കാൻ കഴിവുള്ള എന്തോ ഒന്ന് നിരീക്ഷകനായി ലിങ്ക് ചെയ്തിട്ടില്ല എന്നല്ലേ അർത്ഥം. ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരങ്ങളാണ് സ്വന്തം വർഗനാശത്തെ സത്യമെന്ന് ബോധ്യപ്പെടുത്തുന്നത്. ഈ ഭ്രമവികാരങ്ങളില്ലാതായാൽ അന്യം നിന്ന് പോകുമെന്ന ഭ്രമവും ഇല്ലാതാവും. സ്വപ്നത്തിൽ കാണുന്ന പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും മനുഷ്യനും സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് ഉണരുമ്പോൾ അന്യം നിന്നുപോയി എന്നാരും സമ്മതിക്കുകയില്ലല്ലോ. അതുപോലെ ഭ്രമത്തിൽ നിന്ന് അഖണ്ഡനിശ്ചല നിസ്സംഗമായ ബോധത്തിലേക്കുണരുമ്പോൾ മനുഷ്യവർഗം അന്യം നിന്നുപോയി എന്നാർക്കും പറയാൻ കഴിയുകയില്ല. മോക്ഷം പ്രാപിക്കുന്നത് ദേഹപദാർത്ഥമല്ല, ആത്മാവെന്നും വ്യക്തിബോധമെന്നും നിരീക്ഷകനെന്നും വിളിക്കപ്പെടുന്നതും ബുദ്ധിയുമായി ലിങ്ക് ചെയ്ത് നിൽക്കുന്നതുമായ ബോധമാണ് മോക്ഷം പ്രാപിക്കുന്നത്. ഭ്രമത്തെ അഥവാ നശ്വരതയെ ബുദ്ധി ഉപയോഗിച്ച് ഭ്രമമാണെന്ന് തിരിച്ചറിഞ്ഞ് താനും ദേഹവും രണ്ടാണെന്നും അതിൽ താൻ നശിക്കാത്തതും ദേഹം നശിക്കുന്നതാണെന്നും തിരിച്ചറിഞ്ഞ് അനുഭവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആത്മാവായ വ്യക്തിബോധത്തിൽ നിന്ന് വ്യക്തിത്വം എന്ന അഹങ്കാരത്തെയും അഹങ്കാരം സ്വന്തം എന്ന് വിശ്വസിച്ച നശ്വരമായ വസ്തുക്കളെയും ജീവനെയും ഉപേക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതോടെ ആത്മാവ് അഥവാ നിരീക്ഷകൻ ഇല്ലാതാകുന്നു. വ്യക്തിത്വം നഷ്ടപ്പെട്ട ബോധം നിരീക്ഷണം ഉപേക്ഷിച്ച് സ്വതന്ത്ര സാക്ഷിയായി മാറുന്നു. എല്ലാ ജീവജാലങ്ങളും സ്വാഭാവികമായി വന്നുചേരുന്നതിലാണ് ജീവിക്കുന്നത്. എന്നാൽ ആത്മാവില്ലാത്തതിനാൽ അഥവാ തിരിച്ചറിവില്ലാത്തതിനാൽ അങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അവ അറിയുന്നില്ല. അതുപോലെ ജീവിക്കാൻ കഴിയുന്ന ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ബോധത്തിന് ദേഹവുമായി ബന്ധമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഈ ഭൂമിയിൽ സുഖമായി നിലനിൽക്കാൻ പ്രകൃതി സ്വാഭാവികമായി നൽകുന്ന വസ്തുവകകൾ മാത്രം മതി. ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും ധ്യാനവും കലാപങ്ങളും യുദ്ധവും വിപ്ലവവും ഒന്നും നിലനിൽപ്പിന് ആവശ്യമില്ല. മറ്റ് ജീവജാലങ്ങളിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങൾ കാണാമെങ്കിലും ആരാധനയും പ്രാർത്ഥനയും ജപവും ഉപവാസവും ധ്യാനവും ഒന്നും കാണാറില്ല. അപ്പോൾ വിഭ്രമ മതിഭ്രമമുള്ള മനുഷ്യരാണ് സ്വാർത്ഥത കൊണ്ടും പ്രത്യുൽപാദന വർധന കൊണ്ടും ഈ ഭൂമിയെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റിയത്. സ്വാർത്ഥത കൊണ്ട് ഭ്രാന്ത് പിടിച്ചത് ദേഹപദാർത്ഥത്തിനല്ല, മറിച്ച് വ്യക്തിബോധത്തിനാണ്. സ്വാർത്ഥത മറ്റു ജീവജാലങ്ങളിലുമുണ്ട്. ജീവന്റെ സ്വാഭാവികതയാണത്. എന്നാൽ അവയിൽ അത് ഭ്രാന്തായി മാറുന്നില്ല. ദേഹപദാർത്ഥം ഒരു നശ്വര വസ്തുവാണ് അഥവാ ഭ്രമമാണ്. തനിയെ നശിക്കുകയും ഉണ്ടാകുകയും ചെയ്യുക എന്നതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ജീവനും പദാർത്ഥവും ചാക്രികമാണ് എന്ന് പറയുന്നത്. നിരീക്ഷകനായി ദേഹത്തോട് ലിങ്ക് ചെയ്യുന്ന ബോധം താൻ ജീവനാണെന്ന് ധരിച്ചാൽ നിരീക്ഷകനും ചാക്രികതയിൽ പെടും. ഈ ചാക്രികതയെയാണ് പുനർജന്മം എന്ന് വിളിക്കുന്നത്. ദേഹത്തെ ഇല്ലാതാക്കിയല്ല മോക്ഷം നേടുന്നത്. ദേഹം താനാണെന്ന് ഭ്രമിക്കുന്ന വ്യക്തിബോധം തന്റെ ഭ്രമത്തിൽ നിന്നും പുറത്തു കിടക്കുന്നതാണ് മോക്ഷം. അതിനാൽ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പും നാശവുമായി തുരിയാനുഭവത്തിന് യാതൊരു ബന്ധവുമില്ല. സ്വന്തം ബോധമണ്ഡലത്തിൽ ഉണ്ടായ ഭ്രമ വിഭ്രമ മതിഭ്രമങ്ങളെ ഇല്ലാതാക്കിയാൽ അഥവാ അവയ്ക്ക് സാക്ഷിയായാൽ മനുഷ്യദേഹം മറ്റു മൃഗങ്ങളെപ്പോലെ നിലനിൽക്കും. അതിനാൽ അന്യം നിന്ന് പോകുമെന്ന ആശങ്ക വേണ്ട. അദ്വൈതാനുഭവം അഥവാ മോക്ഷാനുഭവം ദേഹത്തെ ഇല്ലാതാക്കലല്ല, ദേഹവുമായി ലിങ്ക് ചെയ്ത് വ്യക്തിബോധമായി നിൽക്കുന്ന ഞാൻ എന്ന ബോധം ദേഹവും താനുമായി യാതൊരു ബന്ധവുമില്ല എന്നനുഭവിക്കുന്നതാണ് മോക്ഷം. ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോക്ഷാനുഭവം സാധ്യമാണ്. ആപേക്ഷികതയുടെ ബ്രഹ്മാനുഭവത്തിൽ നിന്നുകൊണ്ട് മോക്ഷം അനുഭവിക്കുക സാധ്യമല്ല. അതിനാൽ ആപേക്ഷികാനുഭവത്തിൽ നിന്ന് പുറത്തു കടക്കണം. നിർവാണയും മോക്ഷവും നിത്യജീവനും അറിവോ നേട്ടമോ അല്ല. ആപേക്ഷിക അനുഭവത്തിന് അതീതമായ യാഥാർത്ഥ്യം കൂടിയ അസ്തിത്വ അനുഭവമാണ് എന്നാണ് ബോധശാസ്ത്രം തെളിയിക്കുന്നത്. ചോദ്യം 80. ശിഷ്യൻ, എന്താണ് മോക്ഷാനുഭവം? നിർവാണ, നിത്യജീവൻ, സ്വർഗം എന്നീ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണോ? മാസ്റ്റർ, ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിലനിൽക്കുന്നു എന്ന അനുഭവം ആണ് മോക്ഷാനുഭവം. 5 ജ്ഞാനേന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് താൻ നിരീക്ഷകനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ബോധത്തെ താൻ നിരീക്ഷകനല്ല, വെറും ഒരു സാക്ഷി മാത്രമാണ് അഥവാ അനുഭവങ്ങൾ ബാധിക്കാത്ത ശുദ്ധ ബോധമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. ഞാനല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല എന്നതാണ് മറ്റൊരനുഭവം. സ്വന്തം ഭാര്യയും മക്കളും വീടും വയലും ഒക്കെ എത്രത്തോളം യാഥാർത്ഥ്യാനുഭവങ്ങളാണോ അതിനേക്കാൾ 1000 മടങ്ങ് യാഥാർത്ഥ്യമാണ് ഞാൻ മാത്രം നിലനിൽക്കുന്നു എന്ന മോക്ഷാനുഭവം. ജാഗ്രത് എന്ന ബോധതലത്തിലെ അനുഭവങ്ങളിൽ നിന്നുള്ള ഉണർച്ചയാണ് മോക്ഷം. അല്ലാതെ ദേഹത്തിന്റെയോ ജീവന്റെയോ വേദനയുടെയോ ഭൂമിയുടെയോ തടവറയിൽ നിന്നുള്ള മോചനമല്ല, ഒന്നിലും നിന്നുള്ള സ്വാതന്ത്ര്യവുമല്ല. ജാഗ്രത് ഉള്ളത് നശിച്ചു പോകുന്നു എന്ന് അനുഭവപ്പെടുത്തുന്നു, സ്വപ്നം ഇല്ലാത്തത് ഉണ്ട് എന്ന് അനുഭവപ്പെടുത്തുന്നു, സുഷുപ്തി അനുഭവങ്ങളൊന്നും ഇല്ല എന്ന് അനുഭവപ്പെടുത്തുന്നു. സുഷുപ്തി ഒഴിച്ചുള്ള എല്ലാ അനുഭവങ്ങളിലും ഞാൻ നിലനിൽക്കുന്നു എന്ന അറിവും അനുഭവവും ഉണ്ട്. എന്നാൽ മോക്ഷാനുഭവത്തിൽ മാത്രം ഞാൻ നിലനിൽക്കുന്നു എന്ന അനുഭവമല്ലാതെ മറ്റെന്തെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്ന അനുഭവം തീരെ ഇല്ല. ഇതുകൊണ്ടാണ് മോക്ഷാനുഭവത്തെ ഉണർച്ച എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചത്. നിർവാണയും നിത്യജീവനും ഏകദേശം മോക്ഷത്തിന്റെ അർത്ഥം തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ സ്വർഗവും പർദീസയും പോസിറ്റീവായ അനുഭവങ്ങൾ മാത്രമുള്ള ഒരു സാങ്കല്പിക ഇടമായിട്ടാണ് എല്ലാ മതക്കാരും കാണുന്നത്. അതുകൊണ്ടത് ഭ്രമം തന്നെയാണ്. ചോദ്യം 81. ശിഷ്യൻ, വികാരങ്ങളും അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങ് എല്ലാ അനുഭവങ്ങളെയും വികാരാനുഭവങ്ങൾ എന്ന് വിളിക്കുന്നത്? വികാരങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്തെല്ലാമാണ്? മാസ്റ്റർ, വികാരങ്ങൾ അനുഭവത്തെയും അനുഭവങ്ങൾ വികാരങ്ങളെയും സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് രണ്ടിനെയും കൂട്ടിച്ചേർത്ത് വികാരാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അഖണ്ഡ നിശ്ചല നിസ്സംഗബോധത്തെ ആവരണം ചെയ്യുക, വിക്ഷേപണം എന്ന പ്രതിഭാസം കൊണ്ട് ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക, ഇവയാണ് വികാരങ്ങളുടെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തെ വേദാന്തം മായ എന്നാണ് വിളിക്കുന്നത്. മായ ഒരു ശക്തിയാണെന്ന് കരുതിയാൽ മായ ശക്തി തന്നെയാണ്, അല്ലെങ്കിൽ കാനൽ ജലം പോലെ ഇല്ലാത്തതാണ്. വികാരങ്ങൾ ശക്തമായാൽ അനുഭവങ്ങൾ ശക്തമാകും, അനുഭവങ്ങൾ ശക്തമായാൽ സംഭവങ്ങളുടെ യാഥാർത്ഥ്യത കൂടും, സംഭവങ്ങളുടെ യാഥാർത്ഥ്യത കൂടിയാൽ ബ്രഹ്മവസ്തുക്കൾ നശ്വരമല്ല എന്ന് തോന്നും. അതിനാൽ ഭ്രമത്തിൽ നിന്നും ഒരു കാലത്തും ഒരു ജന്മത്തിലും ഉണരാൻ സാധ്യമല്ലാതാകും. ചോദ്യം 82. ശിഷ്യൻ, ദുഃഖവും സന്തോഷവും മാനസിക അനുഭവങ്ങളും വേദനയും സുഖവും ശാരീരിക അനുഭവങ്ങളുമാണ്. അവയിൽ ദുഃഖവും സന്തോഷവും യാഥാർത്ഥ്യം കുറഞ്ഞ അനുഭവങ്ങളും വേദനയും സുഖവും യാഥാർത്ഥ്യം കൂടിയ അനുഭവങ്ങളുമാണ് എന്ന് വ്യക്തമാണ്. യാഥാർത്ഥ്യം കൂടിയ വേദനയുടെയും സുഖത്തിന്റെയും 85% വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ കൊണ്ട് വിഘടിപ്പിച്ചാണ് ദുഃഖവും സന്തോഷവും അനുഭവിക്കുന്നത് എന്നാണ് ബോധശാസ്ത്രം പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തെ മൃഗങ്ങളെക്കാൾ അധപ്പതിപ്പിക്കുന്നത് ഈ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് മനുഷ്യരിൽ പ്രതികാരവും ഭയവും മരണം വരെ മാറാതെ നിൽക്കുന്നത് എന്നാണ് അങ്ങ് പറയുന്നത്. അവബോധത്തിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായ ഈ ബ്രഹ്മാനുഭവങ്ങൾ രാസ യാഥാർത്ഥ്യമാണെങ്കിൽ സന്തോഷവും സുഖവും രാസ യാഥാർത്ഥ്യങ്ങളാണെന്ന് വരും. ദുഃഖത്തിന്റെ അഭാവം സന്തോഷവും വേദനയുടെ അഭാവം സുഖവുമാണെന്നാണ് ബോധശാസ്ത്രത്തിന് ഒരു പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവ വൈരുദ്ധ്യമാകുകയില്ലേ മാസ്റ്റർ? ദുഃഖം മാനസിക അനുഭവമാണ്. അതിന്റെ ദുഃഖത്തിന്റെ അഭാവം സന്തോഷം തന്നെയാണ്. സന്തോഷം രാസവസ്തുക്കൾ കൊണ്ട് ഉണ്ടാവുന്നതുമല്ല. അത്തരം സന്തോഷത്തെയാണ് നിസ്സംഗത അഥവാ പരമാനന്ദം എന്ന് പറയുന്നത്. ദുഃഖത്തിന്റെ സ്രോതസ്സിൽ ചെന്ന് ദുഃഖം താൻ സങ്കല്പിച്ച് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സ് നിസ്സംഗമാകുന്നത്. അതുപോലെ നിസ്സംഗതയെ ഉന്മാദമെന്ന വൈകാരിക സന്തോഷമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ടിവി, സിനിമ, വായന, വിവിധ തരം വിനോദോപാധികൾ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി നിസ്സംഗതയെ വിഭജിച്ച് ഉന്മാദത്തിന്റെ രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കാം, ഉന്മാദം അനുഭവിക്കാം. എന്നാൽ ഉന്മാദത്തിന് ഉപയോഗപ്പെടുത്തിയ ഉപാധിയെ പിൻവലിച്ചാൽ ഉന്മാദം ഇല്ലാതാകും. അതുകൊണ്ടാണ് ആസ്വദിച്ചുകൊണ്ടിരുന്ന സംഗീതം നിന്നുപോയാൽ സന്തോഷമില്ലാതാകുന്നത്. വേദനയില്ലാത്ത അവസ്ഥ അഥവാ പൂർണ്ണ ആരോഗ്യമുള്ള അവസ്ഥ ശരീരത്തിന്റെ നിസ്സംഗതയാണ്. അത് പരമാനന്ദം തന്നെയാണ്. ലൈംഗിക പ്രവൃത്തികൾ കൊണ്ട് ഈ പരമാനന്ദത്തെ ലൈംഗിക ഉന്മാദമെന്ന സുഖത്തിലേക്ക് ഉയർത്താൻ കഴിയും. ഇതാണ് രതിസുഖം. ഇത് രാസവസ്തുക്കൾ കൊണ്ടുള്ള സുഖം തന്നെയാണ്. ചില ലൈംഗിക ഹോർമോണുകളുടെ സ്രവങ്ങളാണ് ഈ സുഖത്തെ അനുഭവപ്പെടുത്തുന്നത്. ബോധത്തിന്റെ നിസ്സംഗത എന്ന പരമാനന്ദം ഒരു അനുഭവമല്ല. പരമാനന്ദത്തെ അനുഭവമാക്കി മാറ്റണമെങ്കിൽ വികാരങ്ങൾ കൊണ്ട് നിസ്സംഗതയെ വിഭജിക്കണം. അതിനെ വിഭജിക്കാൻ ആവശ്യമായ ഒരു ഉപകരണം വേണം. ആ ഉപകരണമാണ് മനുഷ്യ മസ്തിഷ്കം. ഈ മസ്തിഷ്കത്തെ ബോധം യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഭ്രമത്തിലൂടെ ഉണ്ടാക്കി കാണിക്കുകയാണ്. അതുകൊണ്ടാണ് മസ്തിഷ്കം എന്നെന്നും നിലനിൽക്കാത്തത്. ഭ്രമം എന്നാൽ നശ്വര വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന അനുഭവം എന്നാണ് അർത്ഥം. ഖരവസ്തുക്കളും ദ്രാവക വാതക തന്മാത്രകളും വൈദ്യുത കാന്തിക തരംഗങ്ങളും നാഡീകോശങ്ങളിൽ ഉണ്ടാക്കുന്ന മർദ്ദവും പ്രകമ്പനങ്ങളും മസ്തിഷ്കം ബോധത്തിന് നൽകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് പ്രപഞ്ചവും ജീവജാലങ്ങളും. മസ്തിഷ്കവും ബോധവും ഒരുമിച്ച് നിന്നാൽ മാത്രമേ പ്രപഞ്ചാനുഭവം ഉണ്ടാകുകയുള്ളൂ. അവയിൽ ഏതെങ്കിലും ഒന്ന് അപ്രത്യക്ഷമായാൽ എല്ലാം നിലനിൽക്കുന്നു എന്ന അനുഭവം ഇല്ലാതാകും. ഭ്രമത്തിലൂടെ ഉണ്ടാക്കി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉള്ളത് തന്നെയാണ്. കാരണം അത് ഉണ്മയുടെ അനുഭവമാണ്. സ്ഥലകാലങ്ങളിൽ നിലനിൽക്കുന്ന പദാർത്ഥവും ഊർജവുമാണത്. സ്വപ്നം പോലെ ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലല്ല. ദുഃഖവും സന്തോഷവും ഉണർന്നിരിക്കുമ്പോഴുള്ള സ്വപ്നമാണ്. അവ മനസ്സിന്റെ പ്രകമ്പന അനുഭവങ്ങളാണ്. ബുദ്ധി ബോധത്തെ അവബോധമായും ശ്രദ്ധയായും ഓർമ്മയായും അനുഭവമായും സ്വീകരിച്ച് ഇല്ലാത്ത ദുഃഖത്തെയും സന്തോഷത്തെയും സങ്കല്പിച്ച് ഉണ്ടാക്കി അനുഭവിക്കുകയാണ്. ഇത് ഉയർന്ന ബോധാനുഭവമായ പരമാനന്ദത്തെ മറച്ചുപിടിക്കുന്ന താഴ്ന്ന ബോധത്തിന്റെ ആവരണം ചെയ്യുക എന്ന സ്വഭാവമാണ്. അതിനാൽ ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും വികാരങ്ങളെ നിസ്സംഗമാക്കിയാൽ അഥവാ ഈ ആവരണം നീക്കം ചെയ്താൽ മാത്രമേ ബോധത്തെ ദൈവമായി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും സ്രോതസ്സിനെ കുറിച്ചുള്ള അറിവ് മാത്രം മതി. വിഭ്രമ മതിഭ്രമ വികാരങ്ങളാണ് ഈ ആവരണത്തെ ഉണ്ടാക്കുന്നതും ഏത് ബുദ്ധിമാനെ നൈമിഷിക വികാരങ്ങൾ കൊണ്ട് കബളിപ്പിക്കുന്നതും. വിഭ്രമ മതിഭ്രമ വികാരങ്ങളെന്ന ആവരണത്തെ നീക്കം ചെയ്യുമ്പോഴുണ്ടാവുന്ന അനുഭവത്തെയാണ് യഥാർത്ഥ ബോധോദയം അഥവാ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. വേദനയും സുഖവും ഭ്രമ വികാരാനുഭവങ്ങളാണ്. ഇത് താഴ്ന്ന ബോധത്തിന്റെ പ്രക്ഷേപണം എന്ന കഴിവിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതായത് കേവല യാഥാർത്ഥ്യമായ മഹാബോധത്തെ മറച്ചുപിടിച്ച് മറ്റു പലതാക്കി കാണിക്കുന്ന താഴ്ന്ന ബോധത്തിലുള്ള ബുദ്ധിയുടെ സൂത്രമാണത്. അത് നാഡീകോശങ്ങളിൽ ചെലുത്തുന്ന മർദ്ദത്തിന്റെ പ്രകമ്പനങ്ങൾ മൂലം ഉണ്ടാകുന്നവയാണ്. അഥവാ ബോധത്തെ ദേഹപദാർത്ഥം പ്രപഞ്ചവുമാണെന്ന് മർദ്ദം കൊണ്ട് തോന്നിപ്പിക്കലാണത്. അഹം ബ്രഹ്മാസ്മി തത്വമസി ഞാൻ തന്നെ അത് എല്ലാ ചരാചരങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന തത്വശാസ്ത്രങ്ങൾ ബോധത്തിന്റെ പ്രക്ഷേപണം എന്ന പ്രത്യേകതയെ തിരിച്ചറിയാൻ കഴിയാതിരുന്ന ജ്ഞാനികൾക്കു പറ്റിയ അബദ്ധങ്ങളാണ്. താൻ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നവന് മാത്രമേ ഞാൻ എന്നും നീ എന്നും എന്റേത് എന്നും പറയാൻ കഴിയുകയുള്ളൂ. തന്നിൽ തിരിച്ചറിവും ശ്രദ്ധയും ഓർമ്മയും അനുഭവവുമായി നിൽക്കുന്ന ബോധം എന്താണെന്ന് മനസ്സിലാക്കാതെ ബോധം പ്രക്ഷേപണത്തിലൂടെ കാണിച്ചു തരുന്ന ബ്രഹ്മവസ്തുക്കളായ ദേഹം, പ്രപഞ്ചവും, വ്യക്തിത്വവും എല്ലാം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുകയും താൻ തിരിച്ചറിയുന്നവയെല്ലാം നശ്വരമാണെന്ന് അറിഞ്ഞിട്ടും അവയെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്തപ്പോഴാണ് ദൈവത്തെക്കുറിച്ച് ഇത്തരം അറിവുകൾ രൂപം കൊണ്ടത്. നശ്വര വസ്തുക്കളിലും ജീവനിലും അനശ്വരനായ ദൈവത്തിന് എങ്ങനെ നിലനിൽക്കാൻ കഴിയും? പ്രകമ്പനം കൊണ്ടും മർദ്ദം കൊണ്ടും ബോധം ഭ്രമിച്ച് കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചവും വസ്തുക്കളും ജീവനും എങ്ങനെ യാഥാർത്ഥ്യമാകും? അതുകൊണ്ടാണ് ഇന്നുവരെയുള്ള ഒരു ബുദ്ധിമാനും ബോധത്തെക്കുറിച്ച് അന്വേഷിക്കാതെ ബോധത്തെ ആവരണം ചെയ്തപ്പോഴുണ്ടായ അഥവാ ബോധം പ്രകമ്പിതമായപ്പോഴുണ്ടായ ദുഃഖത്തെയും സന്തോഷത്തെയും കുറിച്ച് പഠിക്കുകയും അതിൽ ദുഃഖത്തിന്റെ പ്രകമ്പനത്തെ എങ്ങനെ ഇല്ലാതാക്കി സന്തോഷത്തിന്റെ പ്രകമ്പനങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള ഉപാധികളും തത്വശാസ്ത്രങ്ങളും കണ്ടെത്തിയത്. ഇവരെയാണ് ജ്ഞാനികൾ അഥവാ ആൾദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്. ബോധം പ്രക്ഷേപണം കൊണ്ട് സത്യമെന്ന് ബോധ്യപ്പെടുത്തുന്ന ദേഹത്തെയും പ്രപഞ്ചത്തെയും കുറിച്ച് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തവരെയാണ് ശാസ്ത്രജ്ഞരെന്ന് വിളിക്കുന്നത്. വേദനയുടെ മർദ്ദത്തെ കുറച്ച് സുഖത്തിന്റെ മർദ്ദത്തെ വർദ്ധിപ്പിക്കാനുള്ള ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും മരണത്തെ അതിജീവിക്കാൻ മാർഗങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതും ഇവരാണ്. ബ്രഹ്മവികാരാനുഭവങ്ങൾ ഉണ്ടാക്കുന്ന മർദ്ദത്തിന്റെ പ്രക്ഷേപണ സ്വഭാവത്തെ തിരിച്ചറിയാൻ ഇവർ കൂട്ടാക്കിയില്ല. ഇവയെല്ലാം പ്രക്ഷേപണമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവരുടെ നശ്വരത തന്നെയാണ്. ഭ്രമം പ്രക്ഷേപണം ആണെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. നാം കാണുന്ന സിനിമ ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുന്നതാണെന്ന് അറിയാൻ പ്രത്യേകിച്ചൊരറിവും ആവശ്യമില്ല. സിനിമ പ്രക്ഷേപണം നിൽക്കുമ്പോൾ സ്ക്രീൻ കാലിയാകുന്നത് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ ഉറങ്ങുമ്പോൾ അഥവാ ബോധം മസ്തിഷ്കത്തോട് ലിങ്ക് ചെയ്യാത്തപ്പോൾ അനുഭവങ്ങളൊന്നും ഇല്ല എന്ന് ദിവസവും നാം അനുഭവിക്കുന്നത് തന്നെ ജാഗ്രത് എന്ന ഭ്രമം പ്രക്ഷേപണമാണ് എന്നതിന്റെ തെളിവാണ്. വികാരങ്ങൾ നിസ്സംഗമായാൽ ബോധം ആവരണം നീക്കി പുറത്തുവരും. അതായത് പ്രകമ്പനമില്ലാത്ത ബോധം ബാക്കിയാകും. പിന്നീട് ഉള്ളത് ബ്രഹ്മാനുഭവം എന്ന പ്രക്ഷേപണമാണ്. പ്രക്ഷേപണമെന്ന ഭ്രമാവസ്ഥയിൽ ദേഹവും പ്രപഞ്ചവും നശ്വരമായ രണ്ട് വസ്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അവിടെ നശ്വരതയെ യാഥാർത്ഥ്യമാക്കി തോന്നിപ്പിക്കുന്ന വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ പ്രകമ്പനങ്ങൾ ഇല്ല. അതായത് യഥാർത്ഥ ബോധോദയം അഥവാ ആത്മ സാക്ഷാത്കാരം ലഭിച്ചവന് ജനന മരണ ഭ്രമങ്ങളിൽ നിന്നുണരാൻ വളരെ എളുപ്പം കഴിയുമെന്നർത്ഥം. അധ്യായം 16, ബോധത്തിലെ ചതുർമാന സിനിമ.